മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം.
യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
യേശു കർത്താവിന്റെ രഹസ്യവരവും യേശു കർത്താവിന്റെ പരസ്യവരവും തമ്മിൽ 7 വർഷത്തെ ഇടക്കാലം മാത്രമേ ഉള്ളൂ. ഈ 2 വരവുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുളവാക്കുന്നതാണ്, നമ്മുടെ പ്രതീക്ഷകളാണ്. 1-ാമത്തെ വരവിൽ നാം കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു. 2-ാമത്തെ വരവിൽ നാം കർത്താവുമായി ഭൂമിയിലേക്ക് ഭരിക്കുവാനായി വരുന്നു. അതുകൊണ്ട് ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ, അടയാളങ്ങൾ ഏതു വരവിനെക്കുറിച്ചാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് മഹോപദ്രവകാലത്തെക്കുറിച്ചുകൂടെ പറയുന്ന ഒരു അരുളപ്പാടാണ്. അപ്പോൾ തന്നെ വ്യക്തമായ യെരുശലേം ദേവാലയത്തിന്റെ തകർച്ചയുടെ കാര്യങ്ങൾ പറയുന്നതുമാണ്. ആ പ്രവചനം ഇങ്ങനെയാണ്, അതെപ്പോൾ സംഭവിക്കും? ദേവാലയത്തിന്റെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതിരിക്കുന്ന ആ കാലം എപ്പോൾ സംഭവിക്കും? കർത്താവ് പറയുകയാണ്, സൈന്യം യെരുശലേമിനെ വളയുമ്പോൾ. നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അന്ന് വലിയ കഷ്ടകാലമായിരിക്കും. സകല ജാതികളുടെ ഇടയിലേക്കും നിങ്ങൾ ചിതറപ്പെടും. ജാതികൾ യെരുശലേമിനെ ചവിട്ടും. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളും അത് സംഭവിക്കും. ഇതിന്റെ ചരിത്രം നമുക്ക് 70 കാണുവാനായിട്ട് കഴിയും. ആ ചരിത്രത്തിന്റെ അല്പമായ ചില കാര്യങ്ങൾ ചരിത്രകാരനായ യൂസഫസ് തന്റെ ആന്റിക്വിറ്റീസ് തുടങ്ങിയ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീറോയുടെ കാലത്ത്, റോമിൽ നീറോ ഭരിക്കുന്ന കാലത്ത് വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ ഇസ്രയേലിലുണ്ടായി. ചെറിയൊരു പ്രശ്നത്തിലാണ് സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് അത് രൂപം പ്രാപിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ ജൂതന്മാർ റോമാക്കാരോട് ചേർന്ന് നിന്ന് ക്രൂശിക്കുകയുണ്ടായി. എന്നിട്ടും അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അവരുടെ രാജ്യം നിലനിന്നു, അവരുടെ ദേവാലയവും നിലനിന്നു. യേശുവിന്റെ മാർഗം ഇവിടെ പ്രസംഗിച്ച സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞുകൊന്നു. സഭാധ്യക്ഷനായിരുന്ന യാക്കോബിനെ അവര് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ അവർ പിടിച്ച് ജയിലിലിട്ടു. ഇങ്ങനെ മുൻകാലങ്ങളിൽ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു എന്ന് മാത്രമല്ല, ദൈവത്തെ കോപിപ്പിക്കുന്ന എല്ലാ പാപവും ചെയ്തു എന്ന് മാത്രമല്ല, അവരെ തേടി വന്ന മശിഹയെയും അവർ തള്ളിക്കളഞ്ഞു. ദൈവദാസന്മാരെയും അവര് ഉപദ്രവിച്ചു. എന്നിട്ടും കുറെ കാലങ്ങൾ അവർക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൈസരിയിലായിരുന്നു റോമാക്കാരുടെ പലസ്തീന്റെ തലസ്ഥാനമെന്ന്. അവിടെ ഒരു ചെറിയ വഴിപ്രശ്നമുണ്ടായി. ജൂതന്മാരുടെ ദേവാലയത്തിലേക്ക് പോകുന്ന സ്ഥലം യവനായ ആൾക്കാരുടേതായിരുന്നു, വിജാതീയരുടേതായിരുന്നു, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുടെ കയ്യിലായിരുന്നു. സുനഗോഗിലെ മൂപ്പന്മാര് ഈ യവനായ ആൾക്കാരോട്, ആ സ്ഥലത്തിന്റെ ഉടമകളോട് വഴിക്ക് വേണ്ടി ഒരു സ്ഥലം ആവശ്യപ്പെട്ടു. അവർ വഴി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ശബത്തു നാളുകളിൽ പള്ളിയിലേക്ക് പോകുന്നവരെ തടയുകയും അവരെ പ്രകോപിപ്പിക്കുവാൻ അവർക്കിഷ്ടമില്ലാത്ത പന്നി തുടങ്ങിയ ചില മൃഗങ്ങളെ അവർ കൊല്ലുകയും ഒക്കെ ചെയ്ത് അവരെ പ്രകോപിപ്പിച്ചു. അങ്ങനെ കൈസരിയിലെ സുനഗോഗിൽ പള്ളിയിൽ ആരാധിക്കാൻ പോയ ജൂതന്മാരും കൈസരിയിലുണ്ടായിരുന്ന യവനന്മാരും തമ്മിൽ സംഘർഷമായി. അതൊരു ആഭ്യന്തര കലാപമായിട്ട് വളർന്നു. അന്നത്തെ റോമൻ ഗവർണർ വേണ്ടതുപോലെ പ്രശ്നം കൈകാര്യം ചെയ്തില്ല. അവര് അയാൾ യവനായ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അതോടുകൂടി ജൂതന്മാരുടെ ഇടയിൽ ഒരു സായുധ സേന തന്നെ ഉണ്ടായി. അനേക സ്ഥലങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാളുകൊണ്ട് വെട്ടി കൊല്ലപ്പെടുവാനായിട്ടിടയായി. അത് പലസ്തീനും കഴിഞ്ഞ് അങ്ങ് ഈജിപ്തിലും അതിന്റെ ആക്രമണമുണ്ടായി. ഈജിപ്തിലെ അലക്സാന്ദ്രിയയുടെ മേഖലകളിൽ ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു. അവരുടെ ഒരു രംഗസ്ഥലം തന്നെ, ഒരു തിയേറ്റർ തന്നെ കത്തി എരിഞ്ഞ് അമരുകയുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ ഈജിപ്തിലും മരിച്ചു. എവിടെല്ലാം ഇസ്രായേലരുണ്ടോ, എവിടെല്ലാം യവനന്മാരുണ്ടോ, അവിടെല്ലാം ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ സന്ദർഭത്തിൽ റോമിന്റെ ചക്രവർത്തിയായിരുന്ന നീറോ വെസ്പേഷ്യനെ ഇതിനെ ഒരു പരിഹാരം വരുത്തുവാനായിട്ട് റോമൻ പട്ടാളക്കാരുമായിട്ട് അയക്കുകയുണ്ടായി. അപ്പോഴേക്കും റോമാക്കാർ ജൂതന്മാരോട് പൂർണ്ണമായി എതിരായി കഴിഞ്ഞിരുന്നു. വെസ്പേഷ്യന്റെ സൈന്യം ഗലീലയുടെ മേഖലകളൊക്കെ പിടിച്ചടക്കി. ആയിരക്കണക്കിന് ആൾക്കാരെ കടലിൽ മുക്കിക്കൊല്ലുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ നീറോ ആത്മഹത്യ ചെയ്തു. വെസ്പേഷ്യന് റോമൻ ചക്രവർത്തിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. താൻ തന്റെ പുത്രനായ ടൈറ്റസിനെ തുടർന്നുള്ള ദൌത്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം റോമിൽ തന്നെ തങ്ങി. ടീത്തോസ് ഒരു വലിയ സൈന്യവുമായിട്ട് സിറിയയിലെ ഡമസ്കോസിൽ നിന്ന് യെരുശലേമിലേക്ക് മാർച്ച് ചെയ്തു. യേശു കർത്താവ് ഈ സംഭവത്തിനും 40 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതുപോലെ, നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇവിടെ വായിച്ചതുപോലെ, സൈന്യം യെരുശലേമിനെ വളഞ്ഞു. ജനങ്ങൾക്ക് യെരുശലേമിൽ നിന്ന് പുറത്തേക്ക് പോകുവാനോ അകത്തേക്ക് വരുവാനോ കഴിയാതെയായി. അവരുടെ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ യെരുശലേമിൽ വന്നിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വെള്ളം കുറഞ്ഞു, ഭക്ഷണം കുറഞ്ഞു, സാംക്രമിക രോഗങ്ങൾ ഉണ്ടായി, ആഭ്യന്തര കലഹമുണ്ടായി. അങ്ങനെ ജൂതന്മാർ ക്ഷീണിതരായി കഴിഞ്ഞപ്പോൾ റോമൻ സൈന്യം യെരുശലേമിലേക്ക് ഇരച്ചുകയറി. കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിക്കൊന്നു. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ. യെരുശലേമിന്റെ തെരുവീതികളിൽ ജൂതന്മാരുടെ രക്തം ആറുപോലെ ഒഴുകുവാനായിട്ട് തുടങ്ങി. ടൈറ്റസിന് യെരുശലേം ദേവാലയം നിലനിർത്തണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. കാരണം അത് ഒരു റോമൻ ഭരണകർത്താവിന്റെ നേതൃത്വത്തിൽ കൂടെ പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയമായിരുന്നുവല്ലോ. എന്നാൽ ജൂതന്മാരായിട്ടുള്ള സായുധ സേനകൾ, ആയിരക്കണക്കിന് ആൾക്കാർ ദേവാലയത്തിൽ തമ്പടിച്ചുകൊണ്ടാണ് റോമൻ പട്ടാളിക്കാരുമായിട്ട് ഏറ്റുമുട്ടിയത്. അതവരെ വീണ്ടും പ്രകോപിപ്പിച്ചു. എന്തിനേറെ ദേവാലയത്തിലുള്ള ആയിരക്കണക്കിന് പട്ടാളക്കാരെ, ജൂതന്മാരുടെ പട്ടാളക്കാരെ, സായുധ സേനകളെ റോമൻ പട്ടാളം വെട്ടിക്കൊന്നു. അവരുടെ ദേവാലയത്തെ കത്തിച്ചു കളഞ്ഞു. യേശു പറഞ്ഞതുപോലെ മുല കുടിപ്പിക്കുന്നവർക്കും ഗർഭിണികൾക്കും വലിയ കഷ്ടമായിരുന്നു. അന്ന് മലമേലുള്ളവർ മടങ്ങി വരരുത്, ഓടിപ്പോകണമെന്നുള്ള യേശുവിന്റെ വചനമൊക്കെ അവർക്ക് മനസ്സിലായി. 10,000 ജൂതന്മാരെ അടിമകളായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിൽക്കുവാനായിട്ടിടയായി. ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കേരളത്തിലെ കൊച്ചി, കൊടുങ്ങല്ലൂർ മേഖലകളിലും പ്രാണരക്ഷാർത്ഥം ഓടിവരുവാനായിട്ടിടയായി. ദേവാലയം കത്തിയമർന്നു. കത്തിപ്പോകാത്ത ചില ഭാഗങ്ങളും ദേവാലയത്തിലുണ്ടായിരുന്നു. അക്കാലങ്ങളില് ക്ഷേത്രങ്ങളുടെ താഴെയുള്ള കലവറകളിലാണ് നിക്ഷേപങ്ങൾ കൊണ്ടുവെക്കുന്നത്. രാജ്യങ്ങൾ കൊള്ളയടിച്ചോ രാജ്യത്തിന്റെ മുതലുകളോ അവരുടെ ആരാധനാലയത്തിന്റെ താഴെ കല്ലറകളുണ്ടാക്കി, മുറികളുണ്ടാക്കി, അതിന്റെ ഉള്ളിലാണ് സ്വർണമോ വെള്ളിയോ നിക്ഷേപങ്ങളോ കൊണ്ടുവെക്കുന്നത്. നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയ 5,000-ത്തിലധികം ഉപകരണങ്ങൾ നെബുക്കദ്നേസർ ബാബിലോണിലെ മർദൂക് ദേവന്റെ ക്ഷേത്രത്തിന്റെ കല്ലറയുടെ ഉള്ളിലാണ് സൂക്ഷിച്ചു വച്ചിരുന്നത്. മഹാനായ സൈറസിന്റെ കാലത്ത് അവയൊക്കെ തിരിച്ചുകൊടുപ്പിക്കുന്നതായി എസ്രയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ടൈറ്റസിന് ഒരു ചിന്തയുണ്ടായി. ജൂതന്മാരുടെ നിക്ഷേപങ്ങൾ, നിധികൾ, രത്നങ്ങൾ, സ്വർണങ്ങൾ എല്ലാം ഈ ദേവാലയത്തിന്റെ അടിത്തറയിലുള്ള കല്ലറകളില്, മുറികളില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതെടുക്കേണ്ടതിന് വേണ്ടി ദേവാലയത്തിൽ കത്തിപ്പോകാതെ ഉയർന്നു നിന്ന വലിയ കരിങ്കല്ലുകളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവര് ഇളക്കി മാറ്റുകയുണ്ടായി. എന്നിട്ട് ആ ദേവാലയത്തിന്റെ അടിസ്ഥാന കല്ലുകൾ ആനയെ ഉപയോഗിച്ചൊക്കെ ഇളക്കി മറിച്ചുവെന്നാണ് പറയുന്നത്. ടൈറ്റസ് ദേവാലയത്തിന്റെ ഉള്ളറയിലുള്ള നിക്ഷേപങ്ങളെയാണ് എടുക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അവരൊരു പ്രവചന നിവൃത്തിയായിരുന്നുവെന്നും യേശു കർത്താവ് 40 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് പറഞ്ഞതാണെന്നും അവരറിഞ്ഞിരുന്നില്ല. ആ ദേവാലയത്തിന്റെ കല്ലുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇളക്കി മാറ്റി. ആ കല്ലുകൾ ഇന്നും ഇളക്കി കിടക്കുന്നത് നമുക്ക് യെരുശലേമിൽ ചെന്നാൽ കാണുവാനായി കഴിയും. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടുണ്ട്. ഇനി ഇളകാതെ നിൽക്കുന്ന ഏതെങ്കിലും അവിടെയുണ്ടെങ്കിൽ അത് ദേവാലയത്തിന്റെ ഒരു മതിൽ മാത്രമാണ്. ആ മതിലും വിലാപമതിൽ എന്നുള്ള പേരിൽ ഇന്നവിടെ നിലനിൽക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ വചനങ്ങൾ, ദേവാലയത്തിന്റെ മനോഹരമായ പണി കാണിക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ കാണുന്നില്ലയോ, ഈ ദേവാലയം അതിന്റെ കല്ലുകൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. അതെപ്പോൾ സംഭവിക്കും കർത്താവേ എന്നുള്ള ശിഷ്യന്മാരുടെ ഒന്നാമത്തെ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടിയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം അത് വായിച്ചത്. അത് ചരിത്രത്തിൽ സംഭവിച്ച് കഴിഞ്ഞു. ഇതിൽ നിന്നും ആഴമേറിയ ഒരു ഗുണപാഠം നമുക്കുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മതമായിരുന്നു ജൂതന്മാരുടെ മതം. ലോകമെമ്പാടും കരുത്താർദ്ദിച്ച ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആയുധം ഉപയോഗിക്കാതെ, ആയുധമില്ലാതെ ദൈവിക കാര്യങ്ങൾ പറഞ്ഞു നടന്ന പ്രവാചകന്മാരെയും യേശു കർത്താവിനെയും സുവിശേഷകരെയും ഉപദ്രവിച്ച ആ മതത്തിന്, ആ മതവിശ്വാസികൾക്ക് അവർ ആരെ സപ്പോർട്ട് ചെയ്തുവോ, ആരോടൊപ്പം നിന്നുവോ, അവർ തന്നെ അവരുടെ ശത്രുക്കളും നാശകരുമായി തീരുവാൻ കാലങ്ങൾ അധികം കഴിയുന്നതിന് മുൻപേ സംഭവിച്ചു എന്നുള്ളത് ഒരു ഗുണപാഠമാണ്. എന്ന് പറഞ്ഞാൽ അനീതിയിൽ നിന്ന് രക്ഷപ്പെടുവാനും അനീതിക്കു വേണ്ടിയും ഒരു സത്യത്തിനെതിരായും എത്ര കരുത്തരായിട്ടുള്ള, എത്ര കഴിവുള്ളവരെ കൂട്ടുപിടിച്ചാലും ആത്യന്തികമായിട്ട് അത് പരാജയമായിരിക്കും, പൂർണ്ണമായി തകർന്ന നിലയിലായി പോകുമെന്നുള്ള ചരിത്രമാണ് ഈ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാനായി കഴിയുന്നത്. അതിന് വലിയ പ്രശ്നങ്ങളുമൊന്നും ഉണ്ടാകേണ്ട. സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉരുത്തിരിഞ്ഞു വരും, കർത്താവിന്റെ പ്രവചനങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നമുക്കിനി ഒന്നുകൂടെ ആ വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം.
യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ഈ 3 ചോദ്യങ്ങളിൽ അതെപ്പോൾ സംഭവിക്കും, അല്ലെങ്കിൽ ദേവാലയം എപ്പോൾ ഇടിഞ്ഞു പോകും, ജൂതന്മാരുടെ ദേവാലയം ഇടിഞ്ഞു പോകും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് മറ്റൊരു പ്രവചനവും നടത്തുന്നതായി മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 2 പ്രവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, 2000 വർഷം കൊണ്ട് വളർന്നു പന്തലിച്ച ഒരു മതത്തിന്റെ ദേവാലയം. മാത്രമല്ല, ആ ദേവാലയത്തിന്റെ പണികാരനാകട്ടെ ഇന്നത്തെ യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും, ഏഷ്യയുടെ പല ഭാഗങ്ങളും, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഭരിക്കുന്ന റോമൻ സാമ്രാജ്യം അവർക്ക് കരുത്തിനായി, അവർക്ക് കൂട്ടിനായി, അവർക്ക് സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നിട്ടും യേശു പറഞ്ഞതുപോലെ ജൂതന്റെ ദേവാലയം തകർന്നുപോയി. ഇനി യേശു തന്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ മത്തായി 16-18 മുതലുള്ള ഭേദഭാഗങ്ങൾ നമ്മളിത് വായിക്കുന്നുണ്ട്. യേശു പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സഭ ഇവിടെ ആരംഭിച്ചിരുന്നില്ല. ക്രിസ്തുവിന്റെ സഭ ഇവിടെ ആരംഭിക്കുന്നത് പെന്തക്കോസ് നാളിലാണ്, അഥവാ യേശുവിന്റെ ഉയർപ്പിന്റെ 10-ാമത്തെ ദിവസമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാണ് സഭ സ്ഥാപിക്കുന്നത്. അത് യെരുശലേം ദേവാലയത്തിൽ നിന്നും അല്പമകലെ സിയോൻ കുന്നിലെ മർക്കോസിന്റെ വീട്ടിലാണ് സഭ ആരംഭിക്കുന്നത്. യെരുശലേം ദേവാലയം തൊട്ടടുത്തുള്ളപ്പോൾ അവിടെ ജൂതന്മാരുടെ പുരോഹിതന്മാർ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പെന്തക്കോസ് പെരുന്നാളിന്റെ കർമാചാരങ്ങൾ അതിന്റെ വേഷഭൂഷാദികളിലും അതിന്റെ നിയമാവലികളിലും ഒതുങ്ങിയിരുന്നു കൊണ്ട് നടത്തുന്ന ആ കാലഘട്ടത്തിൽ അതേ ഇടവകയിലെ അംഗങ്ങളായിരുന്ന പത്രോസും യോഗന്നാനും യാക്കോബും തോമസും അന്ത്രിയോസും യേശു കർത്താവിന്റെ അമ്മയായ വിശുദ്ധ മറിയമും എല്ലാം കൂടെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള വേഷവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്കാർക്കും കിരീടങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്കാർക്കും സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്കാർക്കും പ്രത്യേകമായിട്ടുള്ള അംശവടികൾ ഉണ്ടായിരുന്നില്ല, അവർക്കാർക്കും പ്രത്യേകമായിട്ടുള്ള മോതിരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ കേവലം മുക്കുവന്മാരായിരുന്ന സാധാരണക്കാരായിരുന്നു. ജൂതന്മാരുടെ വേഷവിധാനങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആർക്കും പ്രത്യേക സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും ആരോടും പ്രാർത്ഥിക്കുന്നില്ല, എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാർ ശിഷ്യന്മാരോടോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരോടോ ഒന്നും അപേക്ഷിക്കുന്നില്ല. എല്ലാവരും ചേർന്ന് യേശുവിന്റെ അമ്മ മറിയയും പത്രോസും യോഗന്നാനും എല്ലാവരും ചേർന്ന് ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനാ വിഷയം പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്നുള്ളതാണ്, ശക്തി ലഭിക്കുക എന്നുള്ളതാണ്, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനുള്ള കരുത്തു പ്രാപിക്കുവാനുള്ള പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവസഭ അവിടെ ഉണ്ടായി. ഓർക്കുക, ദൈവസഭയ്ക്ക് ഒരു കെട്ടിടമുണ്ടായിരുന്നില്ല, ദൈവസഭയ്ക്ക് 10 സെന്റ് സ്ഥലമുണ്ടായിരുന്നില്ല, ദൈവസഭ രജിസ്റ്റർ ചെയ്തതായിരുന്നില്ല, ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ടായിരുന്നില്ല, ആരുടെയും അംഗീകാരം ഉണ്ടായിരുന്നില്ല. അവരുടെ മധ്യത്തിൽ ധനികരുണ്ടായിരുന്നില്ല, വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ശത്രുക്കളായിരുന്നു എന്ന് ഓർക്കുക, ജൂതന്മാർ അവരുടെ ശത്രുക്കളായിരുന്നു, റോമാക്കാരും അവരുടെ ശത്രുക്കളായിരുന്നു. പണമില്ലാതിരുന്ന, ആയുധങ്ങളില്ലാതിരുന്ന, സംഘടിത ബലമില്ലാതിരുന്ന, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളില്ലാതിരുന്ന ഒരു കൂട്ടം ദരിദ്രന്മാരായിട്ടുള്ള ആൾക്കാർ, ഒരു കൂട്ടം മുക്കുവന്മാരായിരുന്നുള്ള ആൾക്കാർ, ഒരു കൂട്ടം സമൂഹത്തിൽ അറിയപ്പെടാതിരുന്ന ആൾക്കാർ പ്രാർത്ഥിച്ചു, അവരെ ഒരു സഭയാക്കിയതെയും മാറ്റി. ആ സഭയെ തകർക്കുവാൻ അന്ന് തുടങ്ങി ഇന്നുവരെ കരുത്തന്മാരായ ഭരണകർത്താക്കൾ എഴുന്നേറ്റിട്ടും കരുത്തന്മാരായ സൈന്യാധിപന്മാർ എഴുന്നേറ്റിട്ടും ശക്തന്മാരായ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും സംഘടനകളും എഴുന്നേറ്റിട്ടും ക്രിസ്തുവിന്റെ സഭ ഇന്നും ലോകമെമ്പാടും പാതാള ഗോപുരത്തെ ജയിച്ചു നിൽക്കുന്നു. അതും കർത്താവിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യെരുശലേം ദേവാലയത്തിന്റെ കല്ലുകൾ ജ്ഞാനിയായ ശലോമോൻ വിദഗ്ധന്മാരായ കല്ലാശാരിമാരെ കൊണ്ട് വെട്ടിയെടുത്തു വെച്ചതുകൊണ്ട് ആ ദേവാലയം പണിതപ്പോൾ തട്ടുമുട്ടുമൊന്നും കേട്ടില്ല. അത്ര മനോഹരമായിരുന്നു അതിന്റെ കല്ലുകൾ. ഹെരോദാവ് 46 വർഷങ്ങൾ ആ ദേവാലയത്തിന്റെ കല്ലുകളെ മിനുക്കി, പക്ഷേ അതൊന്നുപോലും ഒന്നിന്റെ മുകളിൽ ഇരിക്കാതെ തകർന്നുപോയി. എന്നാൽ വേറൊരു ആലയം ഇവിടെയുണ്ട്. പത്രോസ്ലീഹ പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. അവന്റെ ദേവാലയത്തിന്റെ കല്ലുകൾ ഇളകിപ്പോകുവാൻ കാരണം അതിന് മൂലക്കല്ലായിരിക്കേണ്ട കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് പത്രോസ്ലീഹ പറയുകയാണ്, ജീവനുള്ള കല്ലുകളായി അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ കർത്താവിന് ആത്മീക ആരാധന ഉണ്ടാകേണ്ടതിന് പണിയപ്പെടുന്നു. നാം ജീവനുള്ള കല്ലുകളാണ്.